ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യത്തിന്റെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തു. ജമ്മുകശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. സിബിഎസ്ഇ 10-12 ക്ലാസ് പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ചില മേഖലകളിൽ കാലവർഷം ഇന്നെത്തി. കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ഭീകരർക്ക് സമാധാനമായി കഴിയാനാവുന്ന ഒരിടം പോലും പാകിസ്ഥാനിൽ അവശേഷിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിൽ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകരത്താവളങ്ങൾ തകർത്ത് 100 ഭീകരരെയാണ് ഇന്ത്യ വധിച്ചത്. നിരപരാധികളായ ജനങ്ങളുടെ രക്തം ചൊരിയുന്നതിന്റെ പരിണിതഫലം ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചറിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു.
9 ആതങ്കി ഠിക്കാനെ ബർബാദ് ഹുയേ, 100 സേ ജ്യാദാ ആതങ്കിയോ കി മൗത് ഹുയേ. ആതങ്ക് കെ ആകാവോ കോ അബ് സമജ് ആ ഗയാ ഹൈ, ഭാരത് കി ഓർ നജർ ഉഠാനെ കാ ഏക് ഹി അഞ്ജാം ഹോഗാ തബാഹി. ഭാരത് മെ നിർദോഷ് ലോഗോ കാ ഖൂൻ ബഹാനെ കാ ഏക് ഹി അഞ്ജാം ഹോഗാ വിനാശ് ഓർ മഹാവിനാശ്.
ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തെ സംരക്ഷിച്ച സായുധ സേനയുടെ ധീരതയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. രാജ്യത്തിന്റെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ സേനാ വിഭാഗങ്ങൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ സൈനിക നടപടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചത്. എന്നാൽ പാക് പ്രകോപനം വീണ്ടുമുണ്ടായാൽ ഉചിതമായ മറുപടി നൽകുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
പാകിസ്ഥാൻ ജഹാ ബൈക്കർ ആതങ്കവാദി ചൈൻ കി സാസ് ലേ സക്കെ ഹം ഘർ മേ ഘുസ്കർ മാരേംഗേ ഓർ ബച്ചനെ കാ ഏക് മൗക തക് നഹീ ദേംഗേ ഓർ ഹമാരേ ഡ്രോൺസ് ഹമാരി മിസൈലേ ഉൻകെ ബാരേ മേ തോ സോച്കർ പാകിസ്ഥാൻ കോ കൈ ദിൻ തക് നിന്ദ നഹീ ആയേഗി.
ഇന്ന് രാവിലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി സേനാംഗങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങളും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി വ്യോമത്താവളം സന്ദർശിക്കുന്നത്. ജമ്മുകശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
As you are aware, we have a long-standing national position that any issues pertaining to the union territory of Jammu and Kashmir have to be addressed by India and Pakistan bilaterally. That stated policy has not changed. As you are aware, the outstanding matter is the vacation of illegally occupied Indian territory by Pakistan.
ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതുമുതൽ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണയിലെത്തുന്നതുവരെ ഇന്ത്യ യുഎസുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും വ്യാപാര വിഷയം സംബന്ധിച്ച് ചർച്ചയുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ച് 70 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ അറ്റേഷ്യമാരോട് വിശദീകരിച്ച് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി DS റാണ. നവതലമുറ യുദ്ധരീതികളിൽ ഇന്ത്യൻ സേനയ്ക്കുള്ള മേധാവിത്വം വ്യക്തമാക്കുന്ന തരം നീക്കങ്ങളാണ് രാജ്യം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദികളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കത്തിനായി വിദഗ്ധമായ ആസൂത്രണമാണ് നടന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ കൃത്യവും സംയോജിതവുമായ നീക്കങ്ങളാണ് ലക്ഷ്യത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സുരക്ഷാസ്ഥിതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. സംയുക്ത സേനാ മേധാവി, പ്രതിരോധ സെക്രട്ടറി, കര നാവിക സേനകളുടെ മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേന നേടിയ വിജയം ആഘോഷിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന 11 ദിവസത്തെ തിരംഗ യാത്രയ്ക്ക് രാജ്യത്ത് തുടക്കമായി. ഈ മാസം 23 വരെ നീളുന്ന പ്രചാരണ യാത്രയിൽ വിരമിച്ച സൈനികർ, സാമൂഹ്യ പ്രവർത്തകർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. ഡൽഹിയിലെ ഇന്ത്യാഗേറ്റിൽ സിറ്റിസൺ ഫോർ നാഷണൽ സെക്യൂരിറ്റി സംഘടിപ്പിച്ച തിരംഗ യാത്രയിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നാളെ വൈകുന്നേരം ത്രിവർണ സ്വാഭിമാന യാത്ര നടക്കും. വൈകുന്നേരം 5 മണിക്ക് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന തിരങ്കായാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരും. ത്രിവർണ പതാകയുമേന്തി നടത്തുന്ന പദയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ലഷ്കർ ഇ തോയ്ബ TRF അംഗങ്ങളായ ഭീകരരാണ് വധിക്കപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. സുക്രൂക്കെല്ലാർ വനമേഖലയിൽ ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരസേനയും പോലീസും CRPFും നടത്തിയ സംയുക്ത നീക്കത്തിനിടെയാണ് വെടിവയ്പുണ്ടായത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് 6.81 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. 2013-14 കാലയളവിൽ ഇത് 2.53 ലക്ഷം കോടി രൂപയായിരുന്നു. തന്ത്രപരമായ പരിഷ്കാരങ്ങൾ, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം, നവീകരണം എന്നിവ ആഗോളതലത്തിലെ വിശ്വസനീയ പ്രതിരോധ കയറ്റുമതി രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. CBSE 10-12 ക്ലാസ് പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. 12 ക്ലാസിൽ 88.39 10 ക്ലാസിൽ 93.66 വിജയശതമാനം. 2 പരീക്ഷകളിലും പെൺകുട്ടികളാണ് മികച്ച പ്രകടനം കാഴ്ചവച്ചത്. തിരുവനന്തപുരം, വിജയവാഡ മേഖലകളാണ് പരീക്ഷാ മികവിൽ ഏറ്റവും മുന്നിൽ. 2 പരീക്ഷകളിലും വിജയശതമാനം മുൻവർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. പരീക്ഷാഫലം CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. പൂർണമായും ഓൺലൈനാണ് പ്രവേശന നടപടികൾ. ഈ മാസം 20 വരെയാണ് അപേക്ഷ നൽകാൻ അവസരം. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. June 2, 10, 16 തീയതികളിലായാണ് 1 മുതൽ 3 വരെ ഘട്ടങ്ങളിലെ അലോട്ട്മെന്റ്. June 18-ന് ക്ലാസുകൾ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. 15 ലക്ഷം രൂപ പിഴയും പ്രതി നൽകണം. കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 2017 ഏപ്രിലാണ് മാതാപിതാക്കളും സഹോദരിയുമടക്കം കുടുംബാംഗങ്ങളായ 4 പേരെയാണ് കേഡൽ കൂട്ടക്കൊല ചെയ്തത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം. ജീവപര്യന്തം തടവിനു പുറമെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി 8 വർഷം അധിക തടവും കോടതി ശിക്ഷിച്ചു. കോഴിക്കോട് കനാൽ സിറ്റി പദ്ധതി നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ജില്ലാതല യോഗത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. 14 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന കനാൽ സിറ്റിക്കായി 10 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. 1118 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനവും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിദരിദ്രർ ഇല്ലാത്ത മാലിന്യമുക്തമായ സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി MB രാജേഷ്. ജനങ്ങൾക്ക് ലഭ്യമായ നേട്ടങ്ങൾ ആഘോഷിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൌജന്യമായി നൽകിയവരെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. പുരുഷന്മാർക്കും സ്ക്രീനിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. എല്ലാവരും സ്ക്രീനിംഗിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. BPL വിഭാഗക്കാർക്ക് പൂർണമായും സൌജന്യമായിട്ടാണ് പരിശോധന. APL വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലാണ് പരിശോധനാ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. അഭിരുചിക്കും താൽപര്യത്തിനും ഇണങ്ങുന്ന തുടർ പഠന മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ് ഫോക്കസ് പോയിന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ദിശ കരിയർ +1 ഫോക്കസ് പോയിന്റിന്റെയും അധ്യാപക സംഗമത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 10ാം ക്ലാസ് പാസായ വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് ഫോക്കസ് പോയിന്റ്. വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പരിശീലനം ലഭിച്ച ഒരു അധ്യാപകൻ കരിയർ ഗൈഡായി പ്രവർത്തിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 4-ന് തുറക്കും. നാളെ പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. 19-നാണ് പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുക. രാഷ്ട്രപതിയുടെ സന്ദർശനം ഒഴിവാക്കിയതിനാൽ 18-നും 19-നും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ശൃംഖല MSC ഐറിന ക്ലാസിലെ രണ്ടാമത്തെ കപ്പൽ MSC മിഷേൽ കപ്പെല്ലിനി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
കഴിഞ്ഞ മാസം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ MSC ഐറിന ക്ലാസിലെ MSC തുർക്കിക്ക് ശേഷമുള്ള രണ്ടാമത്തെ കപ്പലാണ് MSC മിഷേൽ കപ്പല്ലിനി. ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന 302-ാമത്തെ കപ്പലും കൂടിയാണ് മിഷേൽ. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പലിനിക്ക് 24,346 TEU ശേഷിയുണ്ട്. 4,000-ത്തോളം കണ്ടെയ്നറുകളാണ് മിഷേൽ വിഴിഞ്ഞത്തിറക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നാണ് കപ്പലിനി വിഴിഞ്ഞത്തെത്തിയത്. കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ഇന്ന് ഖാനയിലെ ടെമാപോർട്ടിലേക്ക് കപ്പലിനി യാത്ര തിരിക്കും.
അടിയന്തരഘട്ടങ്ങളിൽ സർക്കാർ ഏജൻസികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ രാജ്യവ്യാപകമായി മേരാ യുവഭാരത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവ നേരിടാൻ പരിശീലനം ലഭിച്ച യുവാക്കളുടെ സന്നദ്ധ സേന രൂപീകരിക്കുകയാണ് ലക്ഷ്യം. രക്ഷാപ്രവർത്തനം, ഒഴിപ്പിക്കൽ, പ്രഥമ ശുശ്രൂഷ, ആൾക്കൂട്ട നിയന്ത്രണം, പൊതുസുരക്ഷ എന്നിവയിൽ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസികളുമായി ചേർന്ന് വോളണ്ടിയർമാർക്ക് ഒരാഴ്ചത്തെ പരിശീലനം നൽകും. മൈ ഭാരത് പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 111 ദിവസം നീണ്ടുനിൽക്കുന്ന തുരിയം സംഗീതോത്സവം ഇന്നേക്ക് 50 ദിവസം പൂർത്തിയാക്കുന്നു. പോത്തകണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് സംഗീതോത്സവം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കേരളത്തിനകത്തും പുറത്തുനിന്നുമായി പ്രഗത്ഭരായ സംഗീതജ്ഞരാണ് ഓരോ ദിവസവും തുരിയം സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ TV ഗോപാലകൃഷ്ണൻ, മാതംഗി സത്യമൂർത്തി, മദ്രാസ് PI ഉണ്ണികൃഷ്ണൻ, സഞ്ജയ് സുബ്രഹ്മണ്യം, വൈക്കം വിജയലക്ഷ്മി തുടങ്ങി കർണാടകയിലെയും ഹിന്ദുസ്ഥാനിയിലെയും പ്രമുഖരുടെ കച്ചേരി കഴിഞ്ഞ ദിവസങ്ങളിലായി അരങ്ങേറി. ഇന്ന് വൈകിട്ട് പത്മവിഭൂഷൺ ഡോക്ടർ L സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരിയാണ് അരങ്ങേറുക. 100-ാം ദിവസമായ July 2 പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസിയുടെ പുല്ലാങ്കുഴൽ വാദനവും ഉണ്ടാകും. പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ July 13 തുരിയം സംഗീതോത്സവം സമാപിക്കുക.
ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ചില മേഖലകളിൽ ഇന്ന് കാലവർഷം എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ് മേഖലകളിലും അടുത്ത 4 ദിവസത്തിനകം കാലവർഷം വ്യാപിക്കും. കേരളത്തിൽ കാലവർഷം ഈ മാസം 27-ഓടെ എത്തുമെന്നും കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലയോരത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴ അനുഭവപ്പെട്ടു. കോടഞ്ചേരി നാരങ്ങാത്തോടിന് സമീപം കുടുങ്ങിയ വിനോദസഞ്ചാരികളായ 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കരിങ്കല്ല് റോഡിലേക്ക് പതിച്ചതിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ 3 ഗ്യാപ്പ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലേക്ക് വീണ കല്ലും മണ്ണും നീക്കുകയും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിലുമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. പ്രതികൂല കാലാവസ്ഥയിൽ കൂടുതൽ കല്ലുകൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കുമെന്ന് BCCI. 17 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. എന്നാൽ മൊഹാലിയിലും ധരംശാലയിലും മത്സരം ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന്റെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഇന്ത്യൻ സായുധസേനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തു. ജമ്മുകശ്മീർ വിഷയത്തിൽ 3 കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. CBSE 10-12 ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ്. ഇടവ മാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ചില മേഖലകളിൽ കാലവർഷം ഇന്നെത്തി. കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.